بسم الله الرحمن الرحيم واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا
الحمد لله حق حمده والصلاة والسلام على رسوله وعبده وبعد നമ്മുടെ സൂറത്തുൽ കഹ്ഫിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സാഹിബുൽ ജന്നത്തെ രണ്ട് തോട്ടങ്ങളുടെ വാക്താവ് അയാളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചതാണ് ഇവിടെ വിശദീകരിച്ചത്. ആ കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ കൊണ്ടുവന്നത് മക്ക മുശ്രിക്കുകളെ വിശേഷിച്ച് ഒരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. അതെന്താ? മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സാധുക്കളായ മുസ്ലിമീങ്ങളെ പുറത്താക്കാനും അവർ പുറത്തു പോയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഞങ്ങൾ കേൾക്കുമെന്നും മുഹമ്മദിനെ ഞങ്ങൾ കൂട്ടാക്കുമെന്നും മുശ്രിക്കുകൾ ജൽപ്പിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ രണ്ട് തട്ടായി കാണുന്ന മുശ്രിക്കുകൾക്ക് അത്തരം ആളുകളുടെ അവസ്ഥ എന്ത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉദാഹരണം കൊണ്ടുവന്നാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും അള്ളാഹു സമ്പത്ത് നൽകും, തോട്ടങ്ങൾ നൽകും, ദുനിയാവ് നൽകും മൊത്തത്തിൽ. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അള്ളാഹു ദീനും ഹിദായത്തും നൽകുകയുള്ളൂ. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുശ്രിക്കിൻ്റെ ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിച്ചത്. അങ്ങനത്തെ ആളുകളുടെ പാഠങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവ വിശ്വാസികളെ പ്രത്യേകിച്ചും ലോകരെ പൊതുവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തണം. അള്ളാഹു ഭൗതിക ലോകത്തെ സമ്പൽ സമൃദ്ധിയും അതേപോലെ തന്നെ വിഭവങ്ങളും കണ്ട് അഹങ്കരിക്കുന്ന, തങ്ങൾ മേലാളന്മാരാണെന്ന് വിചാരിക്കുന്ന വിശിഷ്യ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് ദുനിയാവിൻ്റെ വില അള്ളാഹുവിൻ്റെ തുലാസിൽ ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ എത്രമാത്രമാണ് എന്നുള്ള മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും കൊണ്ടുവരുന്നത്. ദുനിയാവിൻ്റെ വീക്ഷണകോണിലൂടെ മാത്രം ആളുകളെ തൂക്കുന്ന സമ്പൽ സമൃദ്ധിയും ദുനിയാവും അതുകൊണ്ട് മാത്രം മനുഷ്യരെ അളക്കുന്ന മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ കനപ്പെട്ടതായി വിലപ്പെട്ടതായി കാണുന്ന ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ എത്ര തൂക്കുണ്ട്, എത്ര വിലയുണ്ട്, ഇസ്ലാമിന്റെ തുലാസിൽ അതിന് എത്ര തൂക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു മസൽ ഉദാഹരണം, ഒരു ചിത്രീകരണം ഇവിടെ കൊണ്ടുവരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വദ്രിബ് ലഹും മസല ഹയാത്തി ദുനിയ كما إن أنزلناه من السماء فاختلط به نبات الأرض واضرب لهم مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض انتم الله انتم الله نبات فأصبح به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا في شيء عندي ضمانة تشويني بورتش تردى طيب ما في مشكلة واضرب لهم اضرب لهم أورك وقت ما كي كوركوغا വിശദീകരിച്ചു കൊടുക്കുക. മസലൽ ഹയാത്തി ദുനിയ, അൽ ഹയാത്തി ദുനിയയുടെ മസൽ ഉദാഹരണം, അൽ ഹയാത്ത് എന്നാ ജീവിതം, അ ദുനിയ എന്ന ഭൗതിക ലോകം, ദുനിയ എന്ന ഏറ്റവും അടുത്ത് എന്നാണ്, അടുത്തൊരു ജീവിതം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക ജീവിതം, അകന്നത് പാരത്രിക ജീവിതം. ഇവിടെ അൽ ഹയാത്തു ദുനിയ ഭൗതിക ജീവിതം, അതിന്റെ മസൽ ഉദാഹരണം ഇദ്രിബ് ലഹും അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക, വിശദീകരിച്ചു കൊടുക്കുക. വാവ് ഇനിയൊരു പുതിയ ഉദാഹരണം അള്ളാഹു പറയുന്നു എന്നത് അറിയിക്കാൻ ഇസ്തീനാഫിന് വാവ്. ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക്, ആർക്ക, ലി മുശ്രിക്കി മക്ക, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്. അവരാണ് റസൂലുള്ളാഹിനോട് വന്നിട്ട് ബിലാലിനെ പുറത്താക്കണം, സുഹൈബിനെ പുറത്താക്കണം, ഖുബൈബിനെ പുറത്താക്കണം, ഹബ്ബാബിനെ പുറത്താക്കണം, അമ്മാറിനെ പുറത്താക്കണം, യാസർ, ഇങ്ങനെ ആവശ്യങ്ങളായിട്ട് വന്നത്. എങ്കിൽ ഞങ്ങൾ മേലാളന്മാർ പ്രമാണിമാർ നിന്റെ അടുക്കൽ വന്നിരിക്കാം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വസ്ബിർ നഫ്സക മഅ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ വല തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ ولا تطع من اغفلنا قلبه عن ذكرنا واتبع هوى وكان امره فرطا മനസ്സിലായില്ലേ. അവര് ഇസ്ലാമിനെ കേട്ടാലോ ഹിദായത്ത് ഉൾക്കണ്ടാലോ എന്ന് വിചാരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള ഹിദായത്ത് അവരുടെ ഹിദായത്തിനെ കാംക്ഷിച്ച് പ്രതീക്ഷിച്ച് അവരിലേക്ക് ചാഞ്ഞേക്കാം, അവരുടെ ഹിദായത്ത് ഉദ്ദേശിച്ച്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വാതിലിനെ കൊട്ടിയെടുക്കണം, വസ്ബിർ നഫ്സക്. റസൂലുള്ള പറയാണ് താങ്കളുടെ ശരീരത്തെ താങ്കൾ പിടിച്ചു നിർത്തുക. മാ അല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ, അല്ലാഹുവിന്റെ വജ്ഹിനെ, പ്രീതിയെ കാംക്ഷിച്ച്, വജ്ഹിനെ കാംക്ഷിച്ച് പ്രഭാത പ്രദോഷങ്ങളിൽ റബ്ബിനോട് ദുആയിരിക്കുന്ന ആളുകളോടൊപ്പം. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ആ വിഭാഗം ആളുകളാണ്. അവരോടൊപ്പം റസൂലുള്ളാഹിനോട് ക്ഷമിച്ചു കഴിയാൻ പറയണം, ഇവരെ അനുസരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിക്കണം. അപ്പോൾ ആ ഒരു പിന്നെ തട്ട് അവരുടെ അടുക്കലുള്ളതുണ്ടല്ലോ, അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ പറയാണ്. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, അവർ വലിയതായി കാണുന്ന ഈ ദുനിയാവിന്റെ ഉപമ അതെന്താണ്? കമാ ഇൻ അൻസൽനാഹു മിനസ്സമ, കമാ ഇൻ മാ പോലെയാണ്, മസലുഹു കമസലിമ എന്നർത്ഥം, അല്ലെങ്കിൽ മസലുഹ ഈ ദുനിയാവിന്റെ ഉപമ അവസ്ഥ കമസലിമ ഇൻ വെള്ളത്തിന്റെ അവസ്ഥയാണ്, അല്ലെങ്കിൽ മഴയുടെ അവസ്ഥ പോലെയാണ്. അൻസൽനാഹു മിനസ്സമ, അൻസൽന നാം അവതരിപ്പിച്ചു, ഹു അതിനെ, വെള്ളത്തെ നാം അവതരിപ്പിച്ചു, മിനസ്സമ സമാനമ ആകാശം അല്ലെങ്കിൽ കാർമുകിൽ, ആകാശത്തിൽ നിന്ന്, കാർമുകിലിൽ നിന്ന്. ആകാശത്തിൽ നിന്ന് സമ എന്നുള്ളതിന് കാർമുകിൽ എന്നർത്ഥവും വന്നിട്ടുണ്ട്. ആകാശത്തിൽ നിന്ന് നാം ആ മഴയെ അവതരിപ്പിക്കുന്നു. ഫഖ്തലത ബിഹി നബാത്തുൽ അർദ്. ഫഖ്തലത താഖീബിന്റെ ഫ ആതിഫത്താണ് താഖീബിന്. അതിൽ പിന്നെ ഇഖ്തലത ബിഹി, ഇഖ്തലത എന്ന് പറഞ്ഞാൽ ഇടതൂർന്നുണ്ടാകുക, ഇടകലർന്നുണ്ടാകുക, ഇടതൂർന്നുണ്ടാവുക. ഫഖ്തലത ബിഹി, അതിൽ പിന്നെ ഇടതൂർന്നുണ്ടാകുന്നു. ബിഹി ബിൽമ, ആ വെള്ളം കൊണ്ട്. എന്താ ഇടതൂർന്നുണ്ടാകുന്നത്? നബാത്തുൽ അർദ്, നബാത്തുൽ അർദ് ഭൂമിയിലെ സസ്യലതാദികൾ, സസ്യലതാദികൾ നബാത്തുൽ അർദ്. فاختلط به نبات الارض فاصبح هشيما فاصبح ف അതേപോലെ തന്നെ ഹാതിഫത്തിന്റെ താഖീബിന്റെ പിന്നീട് അതിൽ പിന്നെ അസ്ബഹ അതായി തീരുന്നു. അസ്ബഹ നബാത്തുൽ അർദ്, ഭൂമിയിലെ ഈ നബാത് ആയി തീരുന്നു. ഹശീമൻ, ഹശീമൻ എന്ന് പറഞ്ഞാൽ എന്താ ഹശീം? ഹശീമൻ എന്ന് പറഞ്ഞാൽ നുറുക്കുകൾ അല്ലെങ്കിൽ നുറുങ്ങിയത് എന്നൊക്കെ പറയില്ലേ, പൊടി പൊടി. ഫസ്ബഹ ഹശീമൻ, ഹശീമൻ എന്ന് പറഞ്ഞാൽ നുരുമ്പിയത്, നുറുങ്ങിയത് എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് മുമ്പ് വന്നില്ല ഹശീം, കഹശീമിൽ മുഹ്തദിർ, ഹശീമിൽ മുഹ്തദിർ എന്ന് പറഞ്ഞേ ആരെ കുറിച്ച് പറഞ്ഞേ? ആദ് ഗോത്രത്തെ കുറിച്ച്, സൂറത്ത് ഖമറിൽ. ഫഅസ്ബഹ, അങ്ങനെ ഈ ഭൂമിയിലെ സസ്യലതാദികളായിത്തീരുന്നു. ഹശീമൻ, ഹശീം എന്ന് പറഞ്ഞെങ്കിൽ നുരുമ്പിയത്, നുറുങ്ങുകൾ. ഈ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പ പിന്നെ അമ്രിന്, അമ്രിന് ഹാഷിം എന്ന് പേരുണ്ട്. ഐദീന്ന് വന്ന ഹാഷിം. ഈ ഹാഷിം എന്നൊക്കെ പേര് പറയാൻ കാരണം അദ്ദേഹം അതിഥികളെ സൽക്കരിക്കുന്നത് കൊണ്ടാണ്, അതിഥികളെ സൽക്കരിക്കുന്നത് കൊണ്ടാണ്. അതിഥികളെ സൽക്കരിക്കാൻ പൊടിയൊക്കെ, ധാന്യമണികളൊക്കെ ശേഖരിച്ച് അത് പൊടിയാക്കി, അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിഥികളെ സ്വീകരിക്കുന്ന ആളായിരുന്നു അമ്ർ. റസൂലുള്ളാന്റെ വാപ്പ അബ്ദുള്ള അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ വാപ്പയാണ് അമ്ർ. പക്ഷേ ഈ അമ്രല്ല ചരിത്രത്തിൽ പ്രസിദ്ധം. പ്രസിദ്ധം എന്താ? ഹാഷിമാണ്. അത് അയാളെ വിളിപ്പേരാണ്, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അമ്ര് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമ്ര് പിന്നെ അബ്ദുൽ മനാഫ് ഖുസൈ. അപ്പൊ അമ്ര മനാഫിന്റെ മകൻ അല്ല, അബ്ദുൽ മനാഫിന്റെ മകൻ അമ്രിന്റെ മകൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയാണ്. ഈ അമ്രിന് ഹാഷിം എന്ന് പറയാൻ കാരണം അതാണ്, അദ്ദേഹം സൽക്കാരപ്രിയനായിരുന്നു എന്നുള്ളതാണ്. അതായത് ശിഷ്യ ഹാജിമാരെ, മക്കയിൽ ഹാജിമാരെ, കാരണം അദ്ദേഹം ആയിരുന്നു മക്കയുടെ ഹാജിമാരെ സൽക്കരിക്കുന്ന ചുമതലയുണ്ടായിരുന്ന വ്യക്തി. ഏതായാലും പിന്നെ ഈ പൊടിക്കുക, നുറുക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ ഹശമ ഇത് പ്രയോഗിക്കുക. അതിനാണ് ഈ ഹശീം ഉണ്ടായത്. ഫഅസ്ബഹ ഹശീമൻ, ഹശീമൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ സസ്യലതാദികൾ അത് നുറുക്കുകളായി അല്ലെങ്കിൽ തുരുമ്പുകളായി തീരുന്നു. അതെങ്ങനെ തുരുമ്പായി തീരുന്നത്? അത് പിന്നെ മഴ തട്ടുമ്പോൾ കിളിർത്ത് നല്ല പിന്നെ സസ്യ ശ്യാമള കോമള നിറഞ്ഞ അതേപോലെ ആയിത്തീരും. അതേസമയം മഴയില്ലെങ്കിൽ അതേപോലെ തന്നെ വെയിൽ തട്ടി ചൂടേറ്റ് അത് പിന്നെ മഞ്ഞച്ച് പിന്നെ ഉണങ്ങി തുരുമ്പായി മാറും. അതാണ്, അതാണ് ഫഅസ്ബഹ ഹശീമൻ. തദ്റൂഹു റിയാഹ്, തദ്റൂഹു റിയാഹ്, റിയാഹ് എന്ന കാറ്റുകൾ, കാറ്റ്. തദ്റൂഹു അതിനെ പറത്തിക്കളയുന്നു. തദ്റൂഹു ദറയദ്റു, തദ്റു എന്ന് പറഞ്ഞാൽ പറത്തിക്കളയുക. തദ്റുഹു അതിനെ പറത്തിക്കളയും. റിയാഹ് കാറ്റുകൾ, കാറ്റ്. വഖാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറ. വഖാന അല്ലാഹ്, കാന അല്ലാഹ്, അല്ലാഹു ആകുന്നു. അലാ കുല്ലി ശൈഇൻ, മുക്തദിറ എന്താ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും മുക്തദിറൻ മുക്തദിറൻ കഴിവുറ്റവൻ ഖദീർ എന്നതുപോലെ ഖാദിർ എന്നതുപോലെ ഒരു പേരാണ് മുക്തദിർ മുക്തദിർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു ഏതൊരവസ്ഥയിലും അല്ലെങ്കിൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനായിരിക്കെ എന്നുള്ളതാണ് ഇതിലേക്ക് നമുക്ക് വരാം. അവിടെ എന്താ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിന് അമിത പ്രാമുഖ്യം കൽപ്പിക്കുന്ന അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന ഭൗതിക ജീവിതത്തിന് മുഖ്യ പരിഗണന നൽകുകയും പാരത്രിക ലോകത്തെ വിഗണിക്കുകയോ അല്ലെങ്കിൽ അതിന് രണ്ടാം സ്ഥാനം കൽപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ മക്കയിലെ ഭൗതിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാരത്രികളൊക്കെ വിശ്വാസമല്ല, അവർക്കൊക്കെ ദുനിയാവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കുള്ള ഉപമ പറയുകയാണ്, ഉദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ മസൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. ആ ഉദാഹരണം മസലുഹ അതിന്റെ ഉദാഹരണം കമസലിമാഇൻ അല്ലെങ്കിൽ കമസലിമാഇൻ വെള്ളത്തിന്റെ ഉപമ പോലെയാണത് അല്ലെങ്കിൽ വെള്ളത്തെ പോലെയാണ്. അൻസൽനാഹു ആ വെള്ളത്തെ നാം അവതരിപ്പിച്ചു മിനസമ ആകാശത്തിൽ നിന്ന് കാർമുകിലുകളിൽ നിന്ന് ഫഖ്തലത ബിഹി ആ വെള്ളം ഇറങ്ങിയതിൽ പിന്നെ അത് മുഖാന്തരം ബിഹി അതുകൊണ്ട് നബാത്തുള്ള ഭൂമിയിലെ സസ്യലതാദികൾ ഇടതൂർന്ന് വളരുന്നു. ഫഅസ്ബഹ അങ്ങനെ ഇടതൂർന്ന് വളർന്ന ആ സസ്യലതാദികളായിത്തീരുന്നു. ഹഷീമൻ നുറുങ്ങുകളും നുരുമ്പുകളും തദ്റൂഹുരിയാഹ് കാറ്റ് പറത്തിക്കളയും വിധം കാറ്റ് പറത്തിക്കളയും വിധം അത് നുരുമ്പായി നുറുങ്ങായി മാറുന്നു. ഇതാണ് ആരുടെ ഉപമ? ദുനിയാവിന്റെ ഉപമ. ദുനിയാവ് കുറച്ചുകാലം മനുഷ്യർക്കിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കും. ആ ദുനിയാവ് യഥാർത്ഥത്തിൽ ഇന്ന് പെയ്ത മഴക്ക് മുളച്ച തവര മാതിരി അത് നാളെ വാടുകയും ഉണങ്ങുകയും അത് മനുഷ്യന് മുന്നിൽ അത് പിന്നെ ഇല്ലാതായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ മനുഷ്യരെന്ത് ചെയ്യാൻ പാടുള്ളതല്ല, വഞ്ചിതരാകാൻ പാടുള്ളതല്ല. ആരുടെ കയ്യിലാണോ ദുനിയാവുള്ളത് അയാൾ കണ്ടിട്ടും അയാളും ആരും വഞ്ചിതരാകാൻ പാടുള്ളതല്ല. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വഖാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറ ഇവിടെ ഖാൻ അള്ളാഹു ഖാനന്റെ ഇസ്മാണ് അള്ളാഹു. ഖബർ എന്താ? ഖബർ മുഖ്തദിറ എന്നാണ്. ഖാൻ അള്ളാഹു ആകുന്നു എന്ത് മുഖ്തദിറ കഴിവുറ്റവൻ, അള്ളാഹു കഴിവുറ്റവനാകുന്നു എന്നാണ്. ഈ മുഖ്തദിറൻ എന്നതിന്റെ എന്തിന് കഴിവുറ്റവനാകുന്നു? അലാ കുല്ലി ഷൈൻ എല്ലാ കാര്യത്തിനും. ഖദറ അല ഖദീറുൻ അല എന്നുള്ളതാണ്. അപ്പൊ ഈ അല ഈ മുഖ്തദിറിനായിട്ട് ബന്ധപ്പെട്ടതാണ്. മുഖ്തദിറൻ അലാ കുല്ലി ഷൈൻ എല്ലാ കാര്യത്തിനും. ഇവിടെ ഇത് മഫൂലിന്റെ സ്ഥാനത്താണ് അലാ കുല്ലി ഷൈൻ എന്നുള്ളത്. അതിനെ മുന്തിപ്പിക്കുകയും മുഖ്തദിറൻ എന്ന ഇതിന്റെ ആമിലിനെ പിന്തിപ്പിക്കുകയും ചെയ്തു. ഖാനല്ലാഹു മുക്തദിറൻ അലാ കുല്ലി ഷൈഇൻ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. മുക്തദിറൻ ഇവിടെയാണ് അതിന്റെ സ്ഥാനം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? അതിനെ സ്ഥാനം തെറ്റിച്ചിട്ട് പിന്നീട് പറയേണ്ടതിന് മുന്നിൽ കൊണ്ടുവന്നു, മുന്നിൽ പറയേണ്ടതിന് പിന്നെ കൊണ്ടുവന്നു. അതെന്തിനാ? എന്തിനാ കൊണ്ടുവന്ന്? അതായത് എല്ലാത്തിനും കഴിവുറ്റവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. മാത്രമല്ല അള്ളാഹു അവന് എല്ലാം അവന് മുമ്പിൽ ദുർബലാണ്. എല്ലാത്തിനും കഴിവുറ്റവൻ അത് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു എന്നുള്ള ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ഇവിടെ അലാ കുല്ലി ഷൈഇൻ എന്ന് പിന്തിപ്പിച്ചു പറയേണ്ടതിനെ മുന്തിപ്പിക്കുകയും മുക്തദിറൻ എന്ന് മുന്തിപ്പിച്ചു പറയേണ്ടതിനെ പിന്തിപ്പിക്കുകയും ചെയ്തത്. മുക്തദിർ എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിൽ മുക്തദിർ എന്ന പേര് വന്നിട്ടുണ്ട്. മുക്തദിറൂൻ എന്ന് ഇതിന്റെ ബഹുവചന രൂപത്തിൽ ഒരിക്കലും വന്നിട്ടുണ്ട്. മുക്തദിറുൻ മുക്തദിറൂൻ എന്ന് വന്നിട്ടുണ്ട്, ഇങ്ങനെയും വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതേപോലെ ഖാദിർ ഖദീർ ഇതും വന്നിട്ടുണ്ട്. ഖദീർ എന്ന് 45 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഖാദിറും പലതവണ 12 തവണയോളം ഖാദിർ എന്ന അള്ളാഹുവിന്റെ പേര് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അഞ്ച് തവണ ഖാദിറൂൻ എന്നുള്ളതിന്റെ ബഹുവചനം വന്നിട്ടുണ്ട്. ബഹുവചനം ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാണെന്നാണ്. ഈ പേര് മുഖ്തദിർ എന്നുള്ളതുണ്ടല്ലോ, ഇതിൽ നോക്കിയ അക്ഷരങ്ങൾ കൂടുതലുണ്ട്. ഖദീർ ഖാദിർ പോരല്ല. അറബി ഭാഷാ പണ്ഡിതന്മാർ പറയും ആ സിയാദത്തു ഫിൽ മബിന സിയാദത്തു ഫിൽമാണ്. എന്താ സിയാദത്തും ഫിൽ മബിന? നിർമ്മാണത്തിൽ വർധനമുണ്ടിയെങ്കിൽ സിയാദത്തും ഫിൽമാണ്, ആശയത്തിൽ എന്തുണ്ടാവും? വർധനമുണ്ടാവും. അപ്പൊ മുഖ്തദിറൻ എന്നുള്ളതിന് ഇതിനൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആശയം അർത്ഥത്തിൽ പറയാറുണ്ട്. അതാണ് പിന്നെ അത് പിന്നെ ഈ ഇസ്മുകളെ വിശദീകരിച്ച പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത എല്ലാവരെയും തോൽപ്പിക്കുന്ന എല്ലാത്തിനും കഴിവുറ്റ അള്ളാഹു എന്നും മറ്റൊക്കെ അതിന് അർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ വക്കാൻ അള്ളാഹു ആലാ കുല്ലി ശൈഇൻ മുഖ്തദിർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിനും കഴിവുറ്റ അള്ളാഹുവാകുന്നു, ഏറെ കഴിവുള്ള അള്ളാഹുവാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ രണ്ട് തട്ടാക്കിയിട്ട് അതിൽ പിന്നെ പതിതർ അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണിയിൽ താഴേക്കിടയിലുള്ളവർ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ മുശ്രിക്കുകൾക്ക് വിവരിച്ച രണ്ടാമത്തെ ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണം എന്താ? ഏതാ ഏതാ? ആ ഓദരി ബിലഹും മസല മസല എന്ന് തുടങ്ങുന്ന ഉദാഹരണം. രണ്ടാമത്തേത് പിന്നെ ഈ ഉദാഹരണം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് അൽ മാലു വൽ ബനൂന സീനതുൽ ഹയാതി ദുനിയ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വ ഖൈറുൻ അമല. അൽ മാലു വൽ ബനൂൻ, അൽ മാൽ സമ്പത്ത്, വൽ ബനൂൻ 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 എന്ന സന്തതികൾ, വാവ് ആസിഫിൻ്റെ സമ്പത്തും സന്തതികളും സന്താനങ്ങളും. സീനത്തുൽ ഹയാതി ദുനിയ, സീനത്ത് സീനത്ത് എന്ന അലങ്കാരം. സീനത്തുൽ ഹയാതി ദുനിയ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ആകട്ടെ, അതിന്റെ അതെന്താ വിശദീകരിക്കാം നമുക്ക്. വാവിസ്തീനാഫിൻ്റെ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ആകട്ടെ ഖൈറുൻ ഏറ്റവും ഉത്തമമാകുന്നു. ഇൻദ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അടുക്കൽ. ഖൈറുൻ എന്നാൽ അത് ഇസ്മു തഫ്ദീലാണ്, അപ്പൊ ഏറ്റവും ഉത്തമം എന്ന അർത്ഥത്തിലാണ്. ഇസ്മു തഫ്ദീൽ എപ്പോഴും ഈ അഫ്അൽ വസിലാണ് വരിക. പക്ഷേ ഖൈറ് ഷെറ് എന്നുള്ളതിന് ഈ അഫ് അൽ വസിന് വരൂല, ഖൈറ് തന്നെ പ്രയോഗിച്ചാൽ അത് മുത്തഫ്ദീലാണ്, അങ്ങനെയാണ് വരിക. പക്ഷെ ഇവിടെ ഖൈറുൻ എന്നുള്ളത് ഇസ്മു തഫ്ദീലിന്റെ അർത്ഥം. ഖൈറുൻ എന്ത റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമാണ്. സവാബൻ, സവാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം, കൂലി, അജിർ. വഖൈറുൻ ഉത്തമമാണ്, ഏറ്റവും ഉത്തമമാണ്. അമലൻ, അമൽ എന്നാണ് പ്രതീക്ഷ, പ്രതീക്ഷ. വാവ് ആത്തഫിൻ്റെ വഖൈറുൻ അമല, പ്രതീക്ഷയാലും ഏറ്റവും ഉത്തമമാണ്. അപ്പൊ പ്രതിഫലത്താലും പ്രതീക്ഷയാലും അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് നിന്റെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവിടെ കുറച്ച് വിഷയങ്ങളുണ്ട്. ഒന്ന് അൽമാൽ, അൽമാൽ എന്നാണ് എന്താ? മാൽന്ന സമ്പത്താണ് അല്ലേ? സമ്പത്തിന് മാൽ എന്ന് പേരിടാൻ കാരണം മാല എന്ന് പറഞ്ഞാൽ ചാഞ്ഞു എന്നല്ലർത്ഥം, ചാഞ്ഞു എന്നർത്ഥം. ചാഞ്ഞു റഅയ്തു അന്നാസ ഖദ് മാലു ഇലാ മൻ ഇൻദഹു മാലു വമൻ ലാ ഇൻദഹു മാലു ഫഅൻഹു അന്നാസ ഖദ് മാലു. റഅയ്തു അന്നാസ ഖദ് മാലു, ജനങ്ങൾ ചായുന്നത് ഞാൻ കണ്ടു. ഇലാ മൻ ഇൻദഹു മാലു, സമ്പത്തുള്ളവനിലേക്ക്. വമൻ ലാ ഇൻദഹു മാലു, ആരെടുത്താണോ മാലില്ലാത്തത്, അൻഹുന്നാസ് കതുമാലു, അയാളിരുന്ന് ജനങ്ങൾ എന്ത് ചെയ്യും? പോവും. ഏതായാലും മാൽ എന്ന് പറഞ്ഞാൽ ചാഞ്ഞു എന്നർത്ഥം. മനുഷ്യപ്രകൃതി സമ്പത്തിനെ ലേക്കെന്ത് ചെയ്യും? ചായും. ഇപ്പോൾ മനുഷ്യന്റെ പ്രകൃതി എന്താണ്? സ്വത്തിലേക്ക് ചായുന്ന പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ സ്വത്തിന് തന്നെ എന്ത് ചെയ്ത് മാൽ എന്ന് പേരിട്ട്. അൽ ബനൂൻ, ബനൂൻ എന്നുള്ളത് സന്തതികൾ. ഇബ്നുൻ, അതിന്റെ ബഹുവചനം എന്താ? അബ്ന ആണ്. ഇബ്നുൻ, ഇബ്നുൻ, ഇബ്നാനി, അബ്ന. ഇബ്നുൻ ആൺകുട്ടി, അതിന്റെ ദ്വിവചനാണ് ഇബ്നാനി, രണ്ടാൺകുട്ടികൾ. അബ്ന എന്ന് പറഞ്ഞാൽ ബഹുവചനം ആൺകുട്ടികൾ. ബനൂൻ, ബനീൻ എന്നുള്ളത് ഇബ്നിന്റെ ബഹുവചനമായിട്ട് പ്രയോഗിക്കുന്നതാണ്. പക്ഷെ അത് ഇബ്നിൽ നിന്ന് നേരിട്ടുള്ള ബഹുവചനമല്ല. ബനൂൻ, ബനൂന, ബനീൻ എന്നുള്ളത് അതും ജമ്മ തന്നെയാണ്. ആൺകുട്ടികൾ എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷെ ഇവിടെ മക്കളെ മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത്, മക്കളെ മൊത്തത്തിലാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? അൽമാലു അൽബനൂൻ, സമ്പത്തും സന്തതികളും. സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ സീനത്താകുന്നു. സീനത്ത്, സീനത്ത് എന്നാണ് അലങ്കാരം. ആ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ മാലിനെ മുന്തിപ്പിച്ച്, സമ്പത്തിനെ മുന്തിപ്പിച്ച് അൽബനൂന വൽമാലു സീനത്തുൽ ഹയാത്തി ദുനിയ എന്നല്ല പറഞ്ഞത്. പിന്നെയോ അൽമാലു വൽബനൂൻ എന്ന് പറഞ്ഞത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ് സമ്പത്തും സന്തതികളും. എന്തുകൊണ്ടാണ് അൽ മാലിനെ മുന്തിപ്പിച്ചത്? മാലില്ല, ബനൂന് മാത്രമാണുള്ളത് എങ്കിൽ അത് അലങ്കാരമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോഴും കുറേ മക്കളുണ്ട്, മാലില്ലെങ്കിൽ ആളുകൾ അത് അലങ്കാരമായിട്ട് എണ്ണിക്കൊള്ളണമെന്നില്ല. മനസ്സിലാക്കും, ആളുകൾക്ക് ചിലപ്പോൾ അതൊരു ഭാരമായിരിക്കും. അതേസമയം ബനൂനില്ല, മാലുണ്ട് എങ്കിൽ അത് സീനത്തുൽ ഹയാത്ത് ദുനിയ തന്നെയാണ്, ആളുകളുടെ പരിഗണനയിലാണ്, ദുനിയാവി പരിഗണനയിലാണ്. അപ്പോ ഒരാൾക്ക് ബനൂനുണ്ട്, മാലില്ല എങ്കിൽ അത് സീനത്തെ കൊള്ളുന്നില്ല. അതേസമയം ഒരാൾക്ക് ബനൂനില്ല, മാലുണ്ട് എങ്കിൽ അത് സീനത്താണ്. അപ്പോ ഏതിനാണ് മുൻതൂക്കം? ബനൂനല്ല, പിന്നെ മാലിനാണ് മുൻതൂക്കം. അതുകൊണ്ടല്ലേ അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന്മാര് പെട്ടെന്ന് മനുഷ്യന്മാരുടെ ആ പിന്നെ ദൃഷ്ടിയിൽ, അതേ കാഴ്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിനെ ഉണർത്തുന്നത്. അൽ മാലു വൽ ബനൂൻ, അള്ളാഹു ഇവിടെ പറഞ്ഞത് സീനത്തുൽ ഹയാത്തി ദുനിയ എന്നാണ്. സീനത്ത് എന്ന് പറഞ്ഞ അലങ്കാരമാണ്. സീനത്തും ഉണ്ട്, ഖീമത്തും ഉണ്ട്. സീനത്തും ഉണ്ട്, അതേപോലെ തന്നെ ഖീമത്തും ഉണ്ട്. സമ്പത്തും സന്തതികളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. ശരിയല്ലേ? ഖീമത്തല്ല, ഇതൊക്കെ ഇതല്ല. ഭൗതിക ജീവിതത്തിന്റെ ഖീമത്ത്, വില, മൂല്യം അത് സമ്പത്തിലുമല്ല, സന്തതികളിലുമല്ല. പിന്നെ അത് ഏതിലാ ഖീമത്ത്? അത് മനുഷ്യരുടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലാണ്. അത് മനുഷ്യരുടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലാണ് ഭൗതിക ജീവിതത്തിന്റെ വില, മൂല്യം, നിലവാരം അത് മനുഷ്യരുടെ തഖ്വയിലാണ്, സമ്പത്തിലുമല്ല, സന്തതികളിലുമല്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹുവിങ്കൽ ആദരണീയൻ, അവൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. അപ്പോൾ ഭൗതിക ജീവിതത്തിന് സീനത്തും ഉണ്ട്, ഭൗതിക ജീവിതത്തിന് ഖീമത്തും ഉണ്ട്. ഭൗതിക ജീവിതത്തിന്റെ ഖീമത്ത് അതിലെ തഖ്വക്കാണ്, സീനത്ത് അതിലെ സമ്പത്തിനും സന്തതികൾക്കുമാണ്. മനുഷ്യർക്ക് ഈ ദുനിയാവിൽ സീനത്തുണ്ട്, ദറൂറത്തുമുണ്ട്. സീനത്തുമുണ്ട്, ദറൂറത്തുമുണ്ട്. സീനത്തില്ലെങ്കിലും മനുഷ്യർക്ക് ജീവിക്കാം, പക്ഷെ ദറൂറത്തില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല, ജീവിക്കാൻ പറ്റൂല. മാലില്ലെങ്കിലും ജീവിക്കാം, സന്തതികളില്ലെങ്കിലും ജീവിക്കാം. മാലില്ലാത്തവരും സന്തതികളില്ലാത്തവരും ഈ ദുനിയാവിൽ ജീവിക്കുന്നുണ്ട്. അതേസമയം ദറൂറത്തായിട്ടുള്ള സംഗതി ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ വിശദീകരിച്ച മൂന്ന് കാര്യങ്ങളാണ്. അതെന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദറൂറത്ത്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി മുആഫൻ ഫി ബദനിഹി വഇൻദഹു ഖൂത യൗമിഹി ഫകഅന്നമ ഹീസത് ലഹു ദുനിയ. മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു, എങ്ങനെ? ആമിനൻ ഫി സിർബിഹി, തന്റെ വീട്ടിൽ നിർഭയത്വത്തോടുകൂടി. നിർഭയത്വം, നിർഭയത്വത്തോടുകൂടി ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിച്ചു, നേരം പുലർന്നപ്പോൾ അയാൾ നിർഭയനാണ്. രണ്ടാമത്തേത് മുആഫൻ ഫി ബദനിഹി, അയാൾക്ക് എന്തുണ്ട്? ആഫിയത്തുണ്ട്, സൗഖ്യം, രോഗമല്ല, ദുരിതമല്ല, പിന്നെ അയാൾ തികഞ്ഞ ആഫിയത്തിലാണ്. മൂന്നാമത്തേത് ഇൻദഹു ഖൂത യൗമിഹി, എന്താ അയാൾക്ക് അന്നത്തെ ഉപജീവനുണ്ട്, ഭക്ഷണമുണ്ട്. അപ്പൊ നിർഭയനായി, സൗഖ്യത്തിൽ അന്നത്തെ ഉപജീവനം ഉടമപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഒരു ദിവസത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നുവെങ്കിൽ അയാൾ ദുനിയാവ് മുഴുവൻ നേടിയവനെ പോലെ എന്നാ പറഞ്ഞത്, ദുനിയാവ് മുഴുവൻ ഉടമപ്പെടുത്തിയവനെ പോലെ ധന്യനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഈ മൂന്നും ദറൂറത്താണ്, ദറൂറത്താണ്. ഇതില്ല എന്നാൽ നോക്കി, അമ്നില്ല എങ്കിൽ ജീവിതം അസാധ്യം, ആഫിയത്തില്ല എങ്കിൽ സുഖജീവിതം അസാധ്യം, അതേപോലെ തന്നെ കൂത്ത്, കൂത്ത് പറഞ്ഞാൽ കുറെ പത്തായത്ത് നിറച്ചെന്നല്ല, പിന്നെ അന്നത്തെ കൂത്ത്, ഇത് മൂന്നും ദറൂറത്താണ്. ദറൂറത്തിനപ്പുറം ഉള്ളതാണ് ഇത് സീനത്ത്. ആ സീനത്താണ് ഇവിടെ പറഞ്ഞത്, അൽ മാലു വൽ ബനൂൻ. ഇതുപോലെ ദറൂറത്തല്ല എന്ത് മാലും ബനൂനും. മാലില്ലെങ്കിലും ജീവിക്കാം, അതേപോലെ ബനൂൻ ഇല്ലെങ്കിലും ജീവിക്കാം. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ സീനത്താകുന്നു സമ്പത്തും സന്തതികളും. ദറൂറത്ത് കഴിഞ്ഞിട്ടുള്ള മനുഷ്യന്മാരുടെ പിന്നെ അനിവാര്യതകൾ കഴിഞ്ഞിട്ടുള്ളതായ ആവശ്യകതകൾ, ആവശ്യകതകൾ. പക്ഷെ മനുഷ്യന്മാരതിനെ ദറൂറത്താക്കും, അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ശേഷിക്കുന്നവ, ബാക്കിയാകുന്നവ. ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, നല്ലത്. അപ്പൊ നല്ലതും നല്ലതായ ശേഷിക്കുന്നവ ഒക്കെ വിശേഷണങ്ങളാണ്, മൗസൂഫ് കളയപ്പെട്ടതാണ്. അൽബാഖിയാത്തു സാലിഹാത്ത്, അത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലത്താൽ ഏറ്റവും ഉത്തമമാകുന്നു. വഖൈറുൻ അമല, പ്രതീക്ഷിയാലും ഏറ്റവും ഉത്തമമാകുന്നു. എന്താണ് ഈ അൽബാഖിയാത്തു സാലിഹാത്ത്? അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ത് എന്നതിൽ ഭിന്നാഭിപ്രായങ്ങൾ കാണാം. ചിലർ പറഞ്ഞു അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് കൊണ്ട് ഉദ്ദേശം അഞ്ചു വക്ത് നിസ്കാരങ്ങളാണ്, അഞ്ചു വക്ത് നമസ്കാരങ്ങളാണ്, അസ്സലവാത്തുൽ ഖംസ്. ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം അൽ കലിമാത്തുൽ ഖംസ്, കലിമാത്തുൽ ഖംസ്. എന്താ കലിമാത്തുൽ ഖംസ്? അഞ്ച് വചനങ്ങളാണ്. കലിമാത്തുൽ ഖംസ് ആണ് അഞ്ച് വചനങ്ങൾ, അസ്സലവാത്തുൽ ഖംസ് ആണ് അഞ്ച് നിസ്കാരങ്ങൾ. അൽ കലിമാത്തുൽ ഖംസ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല, അതാണ് അൽ കലിമാത്തുൽ ഖംസ്. ഏതാണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല, അതാണ് അൽ കലിമാത്തുൽ ഖംസ്, അതാണ് അൽ ബാഖിയാത്തു സാലിഹാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലര് പറഞ്ഞു സലവാത്തുൽ ഖംസും അൽ കലിമാത്തുൽ ഖംസും ഒക്കെ ഉൾപ്പെട്ട എല്ലാ സൽപ്രവർത്തികളുമാണ് ഉദ്ദേശം, എല്ലാ സൽപ്രവർത്തികളും. അൽ അഅ്മാലുസ് സാലിഹ, അമാൽ ആ സ്വാലിഹ്, ഇതാണ് ഉദ്ദേശം. എല്ലാ സൽപ്രവൃത്തികളും, എല്ലാ സൽപ്രവൃത്തികളും എന്ന് പറയുമ്പോൾ അതിൽ സലവാത്തുൽ ഹംസും പെട്ടു, അൽ കലിമാത്തുൽ ഹംസും പെട്ടു. ഈ അൽ കലിമാത്തുൽ ഹംസ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ഈ അൽ ബാഖിയാത്ത് സാലിഹാത്തിനെ വിശദീകരിച്ചവർ അതിന് ഉപോത്പലകമായ ചില തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ, സഹിഹ് ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ഖുദു ജുന്നതകും. ഖുദു ജുന്നതകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പരിചയ സ്വീകരിക്കുക എന്നാണ്. ജുന്നത്ത് എന്താ? പരിചയമാണ്. പരിചയ പ്ലതിരിക്കുക, എപ്പോഴ പരിചയ ധരിക്കുക? ആ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പരിചയ ധരിക്കുക എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, മിൻ അദുവിൻ ഹബർ, വല്ല ശത്രുവും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജുന്നതകും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളുടെ പരിചയ, നരകത്തിൽ നിന്ന് തൊട്ട് തടുക്കാൻ ഉള്ള പരിചയ ധരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അമാഹി, അതേതാണ് റസൂലെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. നാല് കലിമത്തുകൾ ആ ഹദീസിൽ, നാല് കലിമത്താണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ നാല് കലിമത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുന്ന അൽ മുഖദ്ദിമാത് അന്നാജിയാത് വഹുന്നൽ ബാഖിയാത് സ്വാലിഹാത്. അതായത് ഈ നാല് കലിമത്തുകളാണ് നാളെ രക്ഷക്കുള്ള വചനങ്ങൾ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മനുഷ്യന്മാർ നയിക്കപ്പെടുമ്പോൾ അവരെ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന, അനുഗമിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന വചനങ്ങൾ അവയാകുന്നു വഹുന്നൽ ബാഖിയാത് സ്വാലിഹാത്, അവയാകുന്നു അൽ ബാഖിയാത് സ്വാലിഹാത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഹദീസിൽ ഈ നാല് കലിമത്തുകളെ കുറിച്ച് റസൂലുള്ള എന്താ പറഞ്ഞത്? അൽ ബാഖിയാത് സ്വാലിഹാത് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. വേറെ ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് ചില പരാമർശങ്ങളും പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അവർ പറഞ്ഞത്, അബൂ സഈദ് അൽഖുദ്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തക്സിറു മിനൽ ബാഖിയാത്തി സ്വാലിഹാത്ത്, ബാഖിയാത്തു സ്വാലിഹാത്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അതെന്താണ്? വമാഹി, അതേതാണ്? അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തക്ബീറു വത്തഹ്ലീലു വത്തസ്ബീഹു വൽഹംദു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത്തസ്ബീഹ് എന്നാണ് എന്താ? സുബ്ഹാനല്ലാഹ്. തക്ബീർ എന്നാല് അല്ലാഹു അക്ബർ. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൽഹംദു എന്ന് അൽഹംദുലില്ലാ. പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞത് അൽ ബാഖിയാത്ത് സ്വാലിഹത്തിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഹദീസിനെ കുറിച്ച് ചില പരാമർശങ്ങൾ പിന്നെ ഹദീസ് പണ്ഡിതന്മാർക്കിടയിലുണ്ട്, അത് സഹിയാണോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ. പക്ഷേ ആ ഹദീസിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്? അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതിൽ അൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനസ്സിലായില്ലേ? ഇതേപോലെ സഈദ് ബിൻ മുസയ്യബിൽ നിന്നൊക്കെ ഇതിനെ കുറിച്ച് വന്നിട്ടുണ്ട്. സഈദ് ബിൻ മുസയ്യബ് ഒരിക്കൽ അമ്മാറായി ബിൻ സയ്യാദിനോട് ചോദിച്ചു, എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്? സഈദ് ബിൻ മുസയ്യബ് അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, അസ്സലാത്തു വസിയാം, നിസ്കാരവും നോമ്പുമാണ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അപ്പൊ സഈദ് ബിൻ മുസയ്യബ് പ്രതികരിച്ചു, ലം തുസിഫ്, നിങ്ങൾ ശരിയല്ല പറഞ്ഞത്. അപ്പൊ മൂപ്പര് പറഞ്ഞ്, എങ്കിൽ അസ്സകാത്തു വൽ ഹജ്ജ്, ഹജ്ജും സക്കാത്തുമാണ്. അപ്പൊ സഈദ് ബിൻ മുസയ്യബ് പറഞ്ഞു, ലം തുസിഫ് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അത് പിന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായേ? അപ്പോ കുറെ പണ്ഡിതന്മാർ ചില ഹദീസുകളും അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അതി അൽ കലിമാത്തുൽ ഖംസ്, അഞ്ച് കലിമത്തുകളാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനുവിൽ നിന്ന് ഇതേ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനു വിശാലമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന് പറഞ്ഞത് അത് ഇബ്നു ജരീർ തബരി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ദിക്റുല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അസ്സലാത്തു അലാ റസൂലില്ലാ, പിന്നെ അസ്വല, അതേപോലെ അൽ ഹജ്ജ്, അൽ ജിഹാദ് തുടങ്ങി അൽ അഅ്മാൽ സാലിഹ, അതൊക്കെ എന്താണ് അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ അഭിപ്രായം എന്താണ്, സൽപ്രവർത്തികൾ മൊത്തത്തിൽ എന്താണ്, അത് അൽ ബാഖിയാത്തു സാലിഹാത്താണ് എന്നുള്ളതാണ്. അതിന് ബാഖിയാത്ത് സാലിഹാത്ത് എന്ന് പറയാൻ കാരണം ആ കർമ്മങ്ങൾ ആളുകൾക്ക് ശേഷിക്കും, പ്രതിഫലങ്ങൾ നിലനിൽക്കും. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല, നമുക്ക് പ്രതീക്ഷ വെക്കാവുന്ന അള്ളാഹുവിങ്കൽ എനിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ജീവിക്കാവുന്ന, എനിക്ക് വേണ്ടി അത് ശേഷിക്കും, അതിന്റെ കൂലി എനിക്ക് നിലനിൽക്കും എന്ന് പ്രതീക്ഷ വെക്കാവുന്നത് ഏതാണ്, അത് വാഖിയാത്ത് സാലിഹാത്താണ് എന്നുള്ളതാണ്. അതേസമയം ദുനിയാവോ, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, അത് ദുനിയാവോടുകൂടി തീർന്ന്, ദുനിയാവോടുകൂടി തീർന്ന്, മനസ്സിലായല്ലേ. മനുഷ്യൻ മരിച്ചാൽ അൽ മാലും അൽ ബനൂനും ഉണ്ടല്ലോ, ഖബർ വരെ വരും അല്ലേ, വന്നാൽ ഖബറോട് കൂടിയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. ശേഷിക്കുന്നത് എന്താ, മനുഷ്യനോടൊപ്പം ശേഷിക്കുന്നത് അൽ ബാഖിയാത്ത് സാലിഹാത്താണ്, അൽ ബാഖിയാത്ത് അസാലിഹാത്താണ്. ദുനിയാവിൽ ഇതൊക്കെ അലങ്കാരമാണ്, ഒക്കെ അലങ്കാരമാണ്. ചില മുഫസരീങ്ങൾ ഉണ്ടല്ലോ, അത് അവർ പറഞ്ഞ പിന്നെ മനുഷ്യന്റെ പേര് വരെ, പേര് വരെ മരണത്തോടുകൂടി കഴിഞ്ഞു അല്ലേ. മരിക്കോളം അബ്ദുൽ ജബ്ബാറാണ്, മരിച്ചുകൊണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഓ ഈ മയ്യത്തിന് എവിടെ ഇട്ടിക്കുക, ഇങ്ങനെ പറയാം, ഡെഡ് ബോഡി എടുത്തോ എന്നെ ചോദിക്കുക അല്ലേ. ഡെഡ് ബോഡി നാട്ടിലേക്ക് അയക്കുന്നുണ്ടോ, അതിൽ ഇവിടെ തന്നെ മറമാട്, എപ്പോഴാ മറമാട്, മയ്യത്തിനൊന്ന് കാണണ്ടീനി, ഇങ്ങനെ പറയാം. പേര് പോലും ശേഷിക്കൂല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുനിയാവിൽ വിളിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ താൻ അറിയപ്പെടാൻ മോഹിച്ചിരുന്നതുമായ സംഗതിയാണ് പേര്. ആ പേര് പോലും അന്ത്യശ്വാസം വലിക്കുന്നതോടുകൂടി മനുഷ്യനെ നഷ്ടപ്പെടും. മയ്യത്തായി, ഡെഡ് ബോഡിയായി, ശവശരീരമായി, മൃതശരീരമായി ഒക്കെ ആണ് മാറും. ഏതായാലും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്താൻ, അൽ മാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വല ഔലാദുകും അൻ ദിക്രില്ലാഹ്. ദ ദിക്റുല്ലാഹ് അൽ ബാഖിയാത്തു സാലിഹാത്ത്, ഇതാണ് നിലനിൽക്കുക. അതുകൊണ്ട് ഈ നിലനിൽക്കാത്തത് ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല, അശ്രദ്ധമാക്കാൻ പാടുള്ളതല്ല, വ്യാപൃതമാക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ വ്യാപൃതമാക്കേണ്ടത് അൽ ബാഖിയാത്ത് സാലിഹാത്താണ്, അൽ ബാഖിയാത്ത് അസാലിഹാത്താണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൽപ്രവർത്തികൾ എന്ന് പറയാതെ അൽ ബാഖിയാത്ത് അസ്സാലിഹാത്ത് എന്ന വിശേഷണമാണ് എന്ത് ചെയ്തത്, കർമ്മങ്ങൾക്ക് നൽകിയത്. ആ കർമ്മങ്ങൾ ഏത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്ന്, ആ കർമ്മങ്ങൾ ഈ അൽ ബാഖിയാത്ത് അസ്സാലിഹാത്ത് എന്നുള്ളത് കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ ഏത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം വന്ന്, അത് ഏത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരുന്നുവെങ്കിൽ ഖലാസ് അയ്മാൻ പോയാൽ മതി. പക്ഷെ ഇത് തെരയാണ്, അത് ഏതാണ് എന്നുള്ളത് മനസ്സിലായില്ലേ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല പറഞ്ഞു, അഖ്ഫ അല്ലാഹു ഇസ്നൈനി ഫീ ഇസ്നൈൻ, അഖ്ഫ അല്ലാഹു വലിയഹു ഫീ ഇബാദിഹി വറിദ്വാനഹു ഫീ താഅതിഹി, അല്ലെങ്കിൽ ഫീ താഅതിഹി. രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് കാര്യങ്ങളിൽ മറച്ചു വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവന്റെ ദാസന്മാരിൽ ആരാണെന്ന് അള്ളാഹു മറച്ചു വെച്ചു. അതേപോലെ അള്ളാഹുവിന്റെ പ്രീതി അവന്റെ കർമ്മങ്ങളിൽ ഏത് കർമ്മത്തിലാണ് എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വതആല മറച്ചു വെച്ചു എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാവും, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ വലിയ, അള്ളാഹു അഭിപ്രായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. പക്ഷെ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് ആ വലിയ, അതാ രീതി ഇന്ന ആള് വലിയാണെന്നുള്ളത് പറയാൻ പറ്റൂല, തീർപ്പാക്കാൻ പറ്റൂല. അതേപോലെ തന്നെ
കർമ്മങ്ങൾ ധാരാളമുണ്ട്. ഇതിൽ ഏതിലാണ് അള്ളാഹുവിന്റെ പ്രീതിയുള്ള കർമ്മം? മനസ്സിലായോ? ചില കർമ്മങ്ങൾ അതനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവന്റെ അരിമാലി വരികയാണ്, നമുക്ക് നേടുകയാണ്, ലഭിക്കുകയാണ്. പക്ഷെ അതിവിടെ ഏതിൽ എന്നുള്ളത് എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വതാല അത് മറച്ചു വെച്ചിരിക്കുന്നു. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മറച്ചു വെച്ചത്? ഇങ്ങനെ കുറെ ഉണ്ട്, മനസ്സിലായോ? ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന എല്ലാ റമദാന്റെ ദിവസങ്ങളിലും, അതേപോലെ തന്നെ വിശിഷ്യ റമദാന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ, പിന്നെ അതിൽ ഒറ്റ രാവുകളിൽ, അതിൽ തന്നെയും പിന്നെ അവസാനത്തെ 7 ദിവസങ്ങളിൽ മനുഷ്യന്മാർ എന്ത് ചെയ്യാൻ? ലൈലത്തുൽ ഖദറിനെ താല്പര്യപൂർവ്വം അന്വേഷിക്കാണ്. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ മറച്ചിരിക്കുകയാണ്. ആർക്കും അറിയില്ല ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന്, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന്റെ നഫഹത്ത്, അനുഗ്രഹാശിസ്സുകൾ അള്ളാഹു വർഷിക്കുന്ന ചില സമയങ്ങളുണ്ട്. അള്ളാഹുവിന്റെ നഫഹത്ത് അള്ളാഹു വർഷിക്കുന്ന ചില സമയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്കത് ലഭിക്കുവാൻ നമ്മൾ ഒരു സൽപ്രവൃത്തിയിലായിരിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയം ഏതാ? ആ സമയം ഏതെന്നറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏത് സമയവും അതിനെ കാംക്ഷിക്കുന്ന, കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കണം. സൽപ്രവൃത്തിയിൽ നമ്മളായിരിക്കണം എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുവിന്റെ ഗൈബിൽപ്പെട്ടതാണ്. മനുഷ്യന്മാർ വലവ് കുൻതു ആലമുൽ ഗൈബ് എന്താ ലസ്തക്സബ്തു മിനൽ ഖൈർ, ആ ഗൈബ് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം ഖൈറിനെ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ വചനമാക്കിയിട്ട് എന്ത് ചെയ്യാണ്? അവതരിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഗൈബിൽപ്പെട്ട കാര്യങ്ങളിലാണ് ഇഷ്ടാണത് പണ്ഡിതന്മാർ പറഞ്ഞുള്ളത്. അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഏതൊരു കർമ്മം ചെയ്താലാണ് ആ രീതി നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ആ രീതി നമുക്ക് കിട്ടുക? നമുക്കത് അറിയില്ല. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ നഫഹത്ത്, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വരുന്ന പെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഏത്? അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അള്ളാഹിന്റെ ഗൈബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും എന്താവില്ല ആ ഗൈബ് അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം ഖൈറിനെ നേടാമായിരുന്നു. ചരിത്രം വായിച്ചിരുന്നു, ഈ സംഭവം വായിച്ചപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു മുഖ്താർ സഖഫിയെ വധിച്ച ഒരു സംഭവമുണ്ട്. മുഖ്താർ സഖഫി പിന്നെ തായിഫിലുള്ള പിന്നെ വിഘടിതനായിരുന്നു. അപ്പോ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ ജീവിത നാളിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈറും അബ്ദുൽ മലിക് ഇബ്നു മർവാനും തമ്മിൽ ഭയങ്കര ഫൈറ്റിംഗ് ആണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പിന്നെ അമവികളുടെ ഖലീഫ്, അമവികളുടെ ഖിലാഫത്താണല്ലോ. പക്ഷെ ഹിജാസിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ ഭരണമാണ്. സിറിയയെ കേന്ദ്രമാക്കിയിട്ട് അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ ഭരണമാണ്. അപ്പോ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ശക്തമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനോട് എതിരാണ്, ശക്തമായിട്ട് എതിരാണ്. ആ ടൈമിലാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് വിവരം ലഭിക്കുന്നത്, സഖീഫ് ഗോത്രത്തിലെ ഒരു യുവാവ് നിങ്ങളെ പിന്നെ നിങ്ങൾക്കെതിരിൽ പുറപ്പെടാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. കാബിൽ അഹ്ബാറിലൂടെയാണ് വിവരം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് ലഭിക്കുന്നത്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അല്ല സഖീഫ് ഗോത്രത്തിലെ ഒരു യുവാവിന്റെ കയ്യാൽ നിങ്ങൾ വധിക്കപ്പെടും എന്നുള്ള ഒരു വാർത്തയാണ് പരന്നത്. മനസ്സിലെ? അപ്പൊ അത് ആര് എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അന്വേഷിക്കാണ്. അതന്വേഷിക്കുമ്പോഴാണ് മുഖ്താർ സഖഫി എന്ന് പറയുന്ന സഖീഫ് ഗോത്രത്തിലൊരു വ്യക്തി പിന്നെ തായിഫിൽ നിന്ന് പുറപ്പെടുന്നത്, തായിഫിൽ നിന്ന് ഒരു വിഘടിതനായിട്ട് പുറപ്പെടുന്നത്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ത് ചെയ്ത്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ സഹോദരൻ മിസ്അബ് ഇബ്നു സുബൈറിനെ, സുബൈർ അവാമിന്റെ മക്കളാണ്, മിസ്അബ് ഇബ്നു സുബൈറിനെ ഒരു സൈന്യവുമായിട്ട് നിയോഗിച്ചിട്ട് എന്ത് ചെയ്ത്? മുഖ്താർ സഖഫിയെ വധിച്ച്. അങ്ങനെ മുഖ്താർ സഖഫിയെ വധിച്ചിട്ട് മുഖ്താർ സഖഫിന്റെ തല ഛേദിച്ചു കൊണ്ടുവന്ന് മിസ്അബ് ഇബ്നു സുബൈർ. അങ്ങനെ തല നോക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയാണ്, ഇന്ന കൊല്ലാൻ വേഷം കെട്ടി ഇറങ്ങിയ ദുഷ്ടനാണ്. മുഖ്താർ സഖഫി നുബുവത്ത് വരെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന കൊല്ലാൻ വേഷം കെട്ടി ഇറങ്ങിയവനാണ്, ഇവനെ ഞാൻ വധിച്ചു എന്നിട്ട് എന്ത് ചെയ്യാണ്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റാഹത്തിൽ കഴിയാണ്, റാഹത്തിൽ കഴിയാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് ആരാ വധിച്ച്? ആരാ വധിച്ച്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വധിക്കപ്പെട്ടു. സഖീഫ് ഗോത്രക്കാരനാൽ വധിക്കപ്പെട്ടു. ആരാ വധിച്ചത്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫിയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫിയാണ്. മനസ്സിലല്ലേ? പിന്നെ ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ മൈൻഡ് അങ്ങോട്ട് പോയില്ല, ആരിലേക്ക്, ഹജ്ജാജിലേക്ക് പോയില്ല. മുഖ്താർ സഖഫി, അദ്ദേഹം അനിൽ സഖീഫ് ഗോത്രക്കാരനാണ്, അദ്ദേഹം ഇവിടുന്ന് ഇളകി പുറപ്പെട്ടത്. ഇത് കാരണത്താൽ തന്നെ മുഖ്താറിനെ വധിച്ചു. പക്ഷേ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പിന്നെ ഭയങ്കര രാഷ്ട്രീയ ഫൈറ്റായി അബ്ദുല്ലാഹി ഇബ്നു സുബൈറായിട്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ മക്കയിൽ കേന്ദ്രീകരിച്ച് അങ്ങനെ പിന്നെ ഹാജിമാരായിട്ടൊക്കെ ബന്ധപ്പെട്ട അദ്ദേഹത്തിലെ സന്ദേശങ്ങൾ അദ്ദേഹം ഹാജിമാരൊക്കെ കേൾപ്പിച്ച് അങ്ങനെ പറഞ്ഞു. അതോടുകൂടി അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ആകെളകി. അദ്ദേഹം സിറിയയിലാണ്, മനസ്സിലായില്ലേ, സിറിയയിലാണ്. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസഫിനെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, അദ്ദേഹത്തിന്റെ ഗവർണറാണ്, ഒരു പടയായിട്ട് നിയോഗിച്ച്. ആ ഫൈറ്റിംഗ് വളരെ വാശിയിലാണ്. എത്രമാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഉണർത്തി മുമ്പ് ഉണർത്തിയെന്ന് അറിയില്ല. ഈ ഹജ്ജാജ് ബിൻ യൂസഫ് അബ്ദുല്ലാഹി ഇബ്നു ജാഫർ ഇബ്നു അബി താലിബിന്റെ മകളെ കല്യാണം കഴിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ ഇബ്നു അബി താലിബിന്റെ മകളെ കല്യാണം കഴിച്ചു. ജാഫർ ഇബ്നു അബി താലിബിന്റെ മകൻ അബ്ദുല്ലാന്റെ മകളെയാണ് ഹജ്ജാജ് ബിൻ യൂസഫ് കല്യാണം കഴിച്ചിരുന്നത്, മനസ്സിലായില്ലേ. അപ്പോ നബി കുടുംബത്തിലെ മെമ്പറാണ് ആര്? ഈ പെണ്ണ്. അതിനാണ് ഹജ്ജാജ് ബിൻ യൂസഫ് കല്യാണം കഴിച്ചത്. അദ്ദേഹം കല്യാണം കഴിക്കുമ്പോ നിന്റെ മുമ്പ് ഒരു സ്വപ്നം കണ്ട് ഒരാൾ. ആ സ്വപ്നം മുഹമ്മദ് ബിൻ സീരീനോട് കേൾപ്പിച്ച്, അതായത് ഒരു കാക്ക കായബത്തിങ്ങിൽ ചെന്ന് വീണതാണ് കണ്ടത്. കായബത്തിന്മേൽ ഒരു കാക്ക വീഴുന്നത് സ്വപ്നം കണ്ട്. അപ്പൊ മുഹമ്മദ് ബിൻ സീരീൻ അന്ന് സ്വപ്നം വ്യാഖ്യാനിക്കുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തോട് പറഞ്ഞ്, ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കാക്ക കായബത്തിൽ വീണതായിട്ട്. അപ്പോ ഹജ്ജാജ് ബിൻ പിന്നെ മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞ് ഹജ്ജാജ് ബിൻ യൂസഫ് നബി കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കിട്ടും, കല്യാണം കഴിക്കും. ഹജ്ജാജ് ബിൻ യൂസഫ് നബി കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കിട്ടും. കാക്ക ഫുവൈസിഖാണ് എന്ന് പറഞ്ഞാൽ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട പക്ഷിയാണ്, മനസ്സിലായത്, വൃത്തികെട്ട പക്ഷിയാണ്. ഹജ്ജാജ് ബിൻ യൂസഫ് അന്ന് നിലവിലെ ഏറ്റവും വൃത്തികെട്ട ആളായിരുന്നു ചരിത്രത്തിൽ. അപ്പോ കായബത്തുങ്ങൽ അത് കാക്ക വന്ന് വീഴുന്നതിനെ മുഹമ്മദ് ബിൻ സീരീൻ അങ്ങനെ വ്യാഖ്യാനിച്ചു. ഏതായാലും ഈ കല്യാണം നടന്നു. അബ്ദുല്ലാഹി ബിൻ ജാഫറിന്റെ മകളെ ഹജ്ജാജ് ബിൻ യൂസഫ് കല്യാണം കഴിച്ചു. അപ്പോ അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ കഴിവാണ്, അദ്ദേഹം വായിക്കുകയാണ്. എന്ത്? ഹജ്ജാജിന് തന്റെ ഗവർണറാണ്. ഇപ്പൊ മർവാനി അബ്ദുൽ മലിക്കിന്റെ പക്ഷത്താണുള്ളത്, സിറിയക്കാരുടെ കൂടെയാണ് ഹജ്ജാജ് ബിൻ യൂസഫ് ഉള്ളത്. ഭാര്യ അപ്പുറത്താണ്, നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, അവരൊക്കെ ആരുടെ കൂടെയാണ്? അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കൂടെയാണ്. ഇവളെ ഇവരുമായിട്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസഫിന് രാത്രി കിടപ്പറ പങ്കിടേണ്ടത്. പെണ്ണെന്ത് ചെയ്യും? ആ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വായിക്കാണ്, ഒരിക്കലും ഹജ്ജാജ് തന്റെ പക്ഷത്ത് നിൽക്കൂല, അങ്ങോട്ട് പിടിച്ചായും. അതുകൊണ്ട് തന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പറഞ്ഞു എന്തായാലും അവളെ തലാക്കില്ലാണെന്നാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ജാഫറിന്റെ മകളെ ഹജ്ജാജിനെ കൊണ്ട് തലാക്കില്ലിച്ച്, എന്നിട്ട് ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കീഴിൽ ഒരു സൈന്യത്തെ നിയോഗിച്ച് ആ സൈന്യം വന്ന് മദീനയെ, പിന്നീട് മക്കയെ, അങ്ങനെ മക്കയിൽ തെറ്റാലി പ്രയോഗങ്ങൾ വരെ നടത്തി. കഅബന്റെ പരിസരങ്ങളിൽ തീ പിടിച്ച് കഅബ കത്തിയ ആ സംഭവമൊക്കെ നടന്നാടി ഹജ്ജാജ് ഇബ്നു യൂസഫിനെ എന്ത് ചെയ്ത് വധിച്ച്, അല്ല ഹജ്ജാജ് ഇബ്നു യൂസഫ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലനെ വധിച്ച്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു വധിച്ച്. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൈബ് അറിയുമായിരുന്നുവെങ്കിൽ, അദൃശ്യം അറിയുമായിരുന്നുവെങ്കിൽ, എന്താ ആയത്തിൽ പറഞ്ഞത്, വലക്കുന്ത ആലമുൽ ഗൈബ് ലസ്തക്സർത്തു മിനൽ ഖൈർ വമ മസ്സനിയസു, എനിക്കൊരു തിന്മ ബാധിക്കുമായിരുന്നില്ല, എനിക്ക് നന്മ ഏറെ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. തന്റെ ശത്രു സഖീഫ് ഗോത്രത്തിലെ ഒരു യുവാവാണെന്ന് മനസ്സിലാക്കി, അത് മുഖ്താർ സഖഫിയാണെന്ന് പറഞ്ഞ് മുഖ്താറിനെ വക വരുത്തിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലനു ആശ്വസിച്ചു. പക്ഷേ സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു യുവാവായ ഹജ്ജാജ് ഇബ്നു യൂസഫ് ആയിരുന്നു തന്റെ ഘാതകൻ എന്നുള്ളതാണ് പിന്നെ അവിടെ ഉണ്ടായ വസ്തുത. അത് ഗൈബായിരുന്നു, അദ്ദേഹത്തിന് അറിയില്ല. അല്ല കുല്ലിൻ, പിന്നെ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വയൗമ നുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. യൗം നമ ദിവസം, നുസൈറു നമ നാം ചലിപ്പിക്കും, നാം ചലിപ്പിക്കും. അൽ ജിബാൽ പർവ്വതങ്ങളെ, യൗമ നുസൈറുൽ ജിബാൽ പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം, സഞ്ചരിപ്പിക്കുന്ന ദിവസം. വാവിസ്തീനാഫിൻ്റെത് പുതിയൊരാശയം പറയാണ്. യൗമ നുസയ്യിറുൽ ജിബാൽ പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം, ഷല അതിന്റെ അർത്ഥം അതൊന്നും കയ്യിൽ അതിന്റെ ബന്ധം എങ്ങോട്ട് എന്നുള്ളത് പറയണം. വതറൽ അർള ബാരിസ വതറ അതറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നു, വാവാത്തഫിൻ്റെത്. വതറൽ അർത്തറ നിങ്ങൾ കാണുകയും ചെയ്യും. അൽ അർബ ഭൂമിയെ, ബാരിസത്തൻ, ബാരിസത്തൻ എന്ന് പറഞ്ഞാൽ നിമ്നോന്നതങ്ങളില്ലാതെ, ഇങ്ങനെ നിമ്നോന്നതങ്ങളില്ലാതെ നിരപ്പായത്, നിരപ്പായത്. വഹശർനാഹും വാവാത്തഫിൻ്റെത്. ഹഷർണ നാം ഒരുമിച്ച് കൂട്ടും, നാം ഒരുമിച്ച് കൂട്ടും, നാം ഒരുമിച്ച് കൂട്ടി. വഹശർണ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഹും അവരെ, ഹും അവരെ. ഫലം നുഗാദിർ മിൻഹും അഹദ വഹശർനാഹും അവരെ നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഫലം നുഗാദിർ മിൻഹും അഹദ ഫ എന്നാണ് തഖ്രീബിന്റെ, ആതിഫത്തിന്റെ ഫ. അതിൽ പിന്നെ ലം നുഗാദിർ എന്ന് പറഞ്ഞാൽ, നുഗാദിർ എന്ന് പറഞ്ഞാൽ നെത്രുക്ക് എന്നർത്ഥം. എന്താ നെത്രുക്ക്? ഉപേക്ഷിക്കുക. ലം നുഗാദിർ നാം ഉപേക്ഷിക്കില്ല. മിൻഹും അവരിൽ നിന്ന് അഹദൻ ആരെയും, ഒരാളെയും. ലം നുഗാദിർ മിൻഹും അഹദ അവരിൽ ഒരാളെയും നാം ഉപേക്ഷിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ അവിടെ അതാണ് എന്റെ പദാർത്ഥങ്ങൾ. ഇവിടെ വയോമൻ ഉസൈറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ വദ്കുർ യൗമൻ ഉസൈറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം. ഉദ്കുർ ആ ഈ യൗമ എന്നുള്ളതിന്റെ ആമിൽ ഇവിടെ കളയപ്പെട്ടതാണ്, അത് സങ്കല്പിക്കേണ്ടത് ഉദ്കുർ എന്നാണ്. വദ്കുർ യൗമൻ ഉസൈറുൽ ജിബാൽ. പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസം, അത് നിങ്ങൾ ഓർക്കുക. ചിലര് പറഞ്ഞത് വൽബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബം വഖൈറുൻ അമല, ഇത് ഏറ്റവും പ്രതിഫലമുള്ളതും ഏറ്റവും പ്രതീക്ഷാർഹമായതും എന്നാണ്. അത് യൗമൻ ഉസൈറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം ചലിപ്പിക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ വിശദീകരിച്ച മുഫസ്സിരീങ്ങളുണ്ട്. ആദ്യം പറഞ്ഞതാണ് ഒന്നുകൂടി ശരി, കാരണം ഇവിടെ ഈ വാവ് വന്നതുകൊണ്ട്. വയോമ നുസൈറുൽ ജിബാൽ എന്ന് പറഞ്ഞാൽ വദ്കുർ, യൗമ നുസൈറുൽ ജിബാൽ. വതറൽ അർള ബാരിസ ഭൂമിയെ നിങ്ങൾക്ക് ബാരിസത്തായിട്ട് കാണാം. ബാരിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ നിരപ്പായത്, നിമ്നോന്നതകളില്ലാതെ, സസ്യലതാദികളില്ല, കുന്നും കുഴിയൊന്നുമില്ല, നിരപ്പായിട്ട്. യസ് അലൂന കാനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുന്നു. ഫഖുൽ യൻസിഫുഹ റബ്ബി നസ്ഫ ഫയദറുഹ ഖാഅൻ സഫ്സഫ ലാ തറാ ഫിഹ ഇവജൻ വല അംത. അള്ളാഹു സുബ്ഹാന തആല പറയുന്നു, പർവ്വതങ്ങൾ അള്ളാഹു സുബ്ഹാന തആല പൊടിച്ചു കളയും, എന്നിട്ട് നീ ഭൂമി അള്ളാഹു സുബ്ഹാന തആല നിരപ്പായ ഒരു ഭൂമിയാക്കി, വിശാലമായ ഭൂമിയാക്കി ഇട്ടിടും. അതിൽ നിങ്ങൾക്ക് നിമ്നോന്നതങ്ങൾ കാണാൻ പറ്റൂല എന്നാണ്. മനസ്സിലായോ? അതാണ് പർവ്വതങ്ങൾ അള്ളാഹു സുബ്ഹാന തആല ഭൂമി കാണി എന്നോണാണ് പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു എടുക്കും, പറിച്ചു അവിടുന്ന്. അതാണ് വഹുമിലത്തിൽ ജിബാലു, ഹുമിലത്തിൽ അർദു വൽ ജിബാൽ, വഹുമിലത്തിൽ അർദു വൽ ജിബാലു ഫദുക്കത ദക്കത വാഹിദ ഫയൗമയിദിൻ വഖഅത്തിൽ വഖയ. പർവ്വതങ്ങളെയും ഭൂമിയെയും എടുക്കും, എന്നിട്ട് നീയും കൂട്ടിമുട്ടിക്കും എന്ന് പറഞ്ഞേ, അന്നേരാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പർവ്വതങ്ങൾ അത് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. പർവ്വതങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി? ഭൂമി നിരപ്പായി. അതാണ് ബാരിസത്ത്. വഹശർനാഹും ആളുകളെല്ലാം അള്ളാഹു സുബ്ഹാന തആല ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ ഒരാളെയും അള്ളാഹു ഉപേക്ഷിക്കൂല. ഈ ഖദർ എന്ന് കേട്ടില്ലേ, എന്താ ഖദർ? ഖദർ എന്ന് പറഞ്ഞാൽ ചതിക്ക പറയാ. അമാനത്ത് ഉപേക്ഷിക്കുമ്പോഴാണ് ചതി, അമാനത്ത് ഉപേക്ഷിക്കുന്നതിനാണ് ചതി എന്ന് പറയാ. ഉണ്ടോ? അതാണ്, അതുകൊണ്ടാണ് ഖദർ എന്ന് പേരിട്ടത്. ഖദീർ എന്ന് പറയും തടാകത്തിന്, തടാകം. തടാകം എങ്ങനെ ഉണ്ടാകുക? തടാകം ഉണ്ടാകൽ എങ്ങനെ? മഴവെള്ളപ്പാച്ചിൽ വരെ അപ്പൊ കുണ്ട് കുഴിഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ, അതിൽ വെള്ളം വിട്ടേക്കും അല്ലെ. വെള്ളം വന്നിട്ട് ഇതും വെള്ളം അതിൽ നിറയും,
അപ്പൊ ആ വെള്ളം വിട്ടേച്ച വെള്ളമാണ് ഖദീർ, തടാകം. ഏതായാലും ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഈ ഒരു പ്രയോഗത്തിനുള്ളത്. ഫലം നുഖാദിർ മിൻഹും, മനുഷ്യരിൽ നിന്ന് ഒരാളെയും അഹദൻ ഒരാളെയും നാം വിട്ടേക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ എന്നാണ്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതിഹി യൗമൽ ഖിയാമത്തി ഫർദാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി എണ്ണും, ക്ലിപ്തി നിർണയം നടത്തും, ഒറ്റക്കൊറ്റക്കായിട്ട് എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ വരും എന്നുള്ളതാണ്. ഫലം നുഖാദിർ മിൻഹും അഹദ. എന്നിട്ട് പറയണം വഉരിദു അലാ റബ്ബിക സഫൻ, വഉരിദു അവർ പ്രദർശിപ്പിക്കപ്പെടും. വാവ് അത്ഫിന്റെ, ഉരിദു അവർ പ്രദർശിപ്പിക്കപ്പെട്ടു. ഇവിടെ ഉരിദു നന്ദി നമ്മൾ പ്രദർശിപ്പിക്കപ്പെടും എന്ന അർത്ഥം കൊടുത്തത്. ശരിക്കും ഫഇലു മാദി മജ്ഹൂലാണ്. അതൊക്കെ എന്താ തീർച്ചയായും സംഭവിക്കും എന്നുള്ളത് അറിയിക്കാനാണ് ഈ രീതിയിൽ ഭൂതകാല ക്രിയ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലത്തൊരു സംഗതി എങ്ങനെ നടന്നോ അതേപോലെ ഉറപ്പുള്ള സംഗതിയാണ് എന്നുള്ളത് അറിയിക്കാൻ. ഉരിദു അലാ റബ്ബിക്, നിന്റെ റബ്ബിന് അവർ പ്രദർശിപ്പിക്കപ്പെടും. എങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും? സഫ, അണിയായി അണിയായിക്കൊണ്ട്, അണിയായിക്കൊണ്ട് അവർ പ്രദർശിപ്പിക്കപ്പെടും. വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ. അല്ല, അത് റബ്ബിനെ കുറിച്ചും മലക്കളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അതെല്ലാത്തിനും വേറെ പറഞ്ഞിട്ടുണ്ട് സഫായിട്ട്. ഓരിദു അലാ റബ്ബിക സഫ എന്നിട്ട് പറയുന്നത് ലഖദ് ജിഇതുമൂന കമാ ഖലഖനാകും അവ്വല മറ. ലഖദ് ജിഇതുമൂന, ലഖദ് എന്നാ തീർച്ചയായും, ലാം ഖസമിന്റേതാണ്. അപ്പൊ അവിടെ വല്ലാഹി ലഖദ് എന്നാണ് അർത്ഥം. വല്ലാഹി ലഖദ്, അല്ലാഹുവാണേ തീർച്ചയായും. ജിഇതുമൂന, നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. ജിഇതും, നിങ്ങൾ വന്നു, നാ നമ്മുടെ അടുക്കൽ, അതാണ് ലഖദ് ജിഇതുമൂന, അല്ലാഹുവാണേ നിശ്ചയം നിങ്ങൾ ഞങ്ങളുടെ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എങ്ങനെ വന്നിരിക്കുന്നു? കമാ ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചതുപോലെ, സൃഷ്ടിച്ചത് പ്രകാരം. കമാ ഖലഖനാകും എന്നുള്ളത് മസ്ദരിയൻ. കമാ ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചത് പ്രകാരം. എപ്പോ? അവ്വല മറത്തിൻ, അവ്വല മറന്നാണ് ആദ്യ തവണ, ആദ്യ തവണ. അപ്പൊ ആദ്യ തവണ നിങ്ങളെ നാം സൃഷ്ടിച്ചത് പ്രകാരം. ലഖദ് ജിഇതുമൂന, നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഇവിടെ വഉരിദു അലാ റബ്ബിക സഫൻ, അവർ നിന്റെ റബ്ബിന്റെ മുമ്പിൽ അണിയായി പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, അതവിടെ മഹദൂഫാണ്, ചിലത് പറയേണ്ടതില്ല, സാഹചര്യം അറിയിക്കും അത് എന്താണ് എന്നുള്ളത്. അപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടാൽ അവരോട് അള്ളാഹു പറയും ലഖദ് ജിഇതുമൂന, അള്ളാഹുവാണേ നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ നാം സൃഷ്ടിച്ചത് പ്രകാരം, സൃഷ്ടിച്ചത് പ്രകാരം. മാ ഖലഖനാകും എന്ന് പറഞ്ഞാൽ നാം നിങ്ങളെ സൃഷ്ടിച്ചത് പ്രകാരം. അവ്വല മറ, ആദ്യ തവണ, ആദ്യ തവണ സൃഷ്ടിച്ചപ്പോ എങ്ങനെ സൃഷ്ടിച്ചത്? അള്ളാഹു സൃഷ്ടിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹുഫാതൻ. എന്താ ഹുഫാതൻ? നഗ്നപാദരാണ്. ഉറാതൻ എന്താ? ഉറാത്ത് എന്ന് പറഞ്ഞ ഉടുമുണ്ടില്ല, നഗ്നരാണ്. പിന്നെ ഉർലൻ, എന്താ ഉർലൻ? അതാണ് ഈ പറഞ്ഞത്, ചലാകർമ്മം ചെയ്യാത്തവരായി, ചലാകർമ്മം ചെയ്യാത്തവരായി. പിന്നെ ലാമാൽ, എന്താ ലാമാൽ? സമ്പത്തില്ല, പൈസ പെട്ടിയായിട്ട് അമ്മന്റെ വയറ്റിന്ന് വന്നത്, ഒന്നുമില്ലാതെയാണ് വന്നത് അല്ലെ. വല ബനൂൻ, സമ്പത്തുണ്ടോ, സന്തതികൾ ഉണ്ടോ? ഇല്ല. സമ്പത്തില്ല, സന്തതികളില്ല, ശേലകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല, നഗ്നതയുടുത്ത് നഗ്നപാദരായി, അങ്ങനെയാണ് മാതാവിന്റെ വയറ്റിൽ നിന്ന് വന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് സൃഷ്ടിച്ചത് അല്ലേ, അങ്ങനെയാണ് അള്ളാഹു പഠിച്ചത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയും ലഖദ് ജിഇതുമൂന കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ നാം സൃഷ്ടിച്ചതുപോലെ നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു. ആദ്യ തവണ ആണ് മനുഷ്യന് രണ്ട് ഹൽക്കുണ്ട്, ഒന്ന് ആദ്യത്തെ സൃഷ്ടിപ്പ്, പിന്നെ ഒന്ന് ഉയർത്തെഴുന്നേറ്റിന്റെ നാളിലെ സൃഷ്ടിപ്പ്. അപ്പൊ ഹുഫാതൻ, ഉറാതൻ, ഉർലൻ, ലമാലവലബനൂൻ, ഇങ്ങനെ നിങ്ങൾ നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറയും. സൂറത്ത് മറ്റൊരു സൂറത്തിൽ അതാ പറഞ്ഞാണ് ആമിൽ വലഖദ് ജിഇതുമൂന ഫുറാദ കമ ഖലഖനാകും അവ്വല മറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ദുഹൂരികും وما نرى معكم شفعاءكم الذين زعمتم انهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون അതായത് വലഖദ് ജിതുമൂന ഫുറാദ, അല്ലാഹു വിചാരണയുടെ കോടതിയിലേക്ക് മനുഷ്യന്മാർ ചെല്ലുമ്പോഴേ അല്ലാഹു പറയും വലഖദ് ജിതുമൂന, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ഫുറാദ, ഫുറാദാണ് എന്താ? ഒറ്റക്ക്, തനിച്ച്. അതാണ് വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അല്ലാഹുവിന്റെ അടുക്കൽ ഓരോരുത്തരും ഒറ്റക്കാണ് വരിക, ഒറ്റക്കൊറ്റക്ക വരെ. അതാണ് നിങ്ങളെ നാം ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ സമ്പത്തില്ല, സന്തതികളില്ല, പിന്നെ ഉടുവസ്ത്രം പോലും ഇല്ല, നഗ്നപാദരാണ്, നഗ്നരാണ്. അങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ അടുക്കളേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നിരുന്നതിനെയെല്ലാം നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയും. അതേപോലെ വമാനറമാക്കും ശുഫാക്കും അല്ലദീന സാന്തും, നിങ്ങൾക്ക് ഇവിടെ ശുപാർശക്കാരുണ്ട് എന്ന് നിങ്ങൾ ജലിപ്പിച്ചിരുന്നു. അന്ത്യനാളിൽ ഞങ്ങൾക്ക് പഠിച്ചവനോട് ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ കുറെ ശുപാർശകരുണ്ട് എന്ന് നിങ്ങൾ ജലിപ്പിച്ചിരുന്നു. ആ ശുപാർശകരിയൊന്നും വമാനറമാക്കും, നിങ്ങളോടൊപ്പം ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അള്ളാഹു അവിടെ വെച്ചിട്ട് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ ഒരു ശുപാർശകരുമില്ല, ആരുമില്ല. ആദ്യ തവണ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അത് പ്രകാരമാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. മാത്രല്ല, ബൽ സഅംതും അല്ല നജലലക്കും മൗഇദ. ബൽ എന്ന് പറഞ്ഞാൽ എന്ന് മാത്രല്ല, മാത്രവുമല്ല. സഅംതും നിങ്ങൾ ജൽപ്പിച്ചു, സഅംതും നിങ്ങൾ ജൽപ്പിച്ചു, അല്ല നജലലക്കും മൗഇദ. അവിടെ അൽ എന്നുള്ളത് അന്ന എന്നതിന്റെ തഖ്ഫീഫാണ്. അന്ന എന്നാണ് തൗഹീദിന് അന്നയാണ്, തീർച്ചയായും എന്നുള്ളത് അതിന്റെ മുഹഫഫത്ത് തഖ്ഫീഫായ രൂപമാണത്. അപ്പൊ ഇവിടെ ബൽ സഅംതും നിങ്ങൾ ജൽപ്പിച്ചു, അൻ എന്നാണ് എന്താ? തീർച്ചയായും, തീർച്ചയായും. ലൻ നജഅലലക്കും, നാം നിങ്ങൾക്ക് ഉണ്ടാക്കുകയില്ല. മൗഇദൻ, മൗഇദൻ എന്നാണെന്താ? മൗഇദൻ എന്ന് പറഞ്ഞാല് എന്താ, രണ്ട് കാര്യമാണ്. ഒന്ന് മക്കാൻ, സ്ഥലം, അല്ലെങ്കിൽ സമാൻ, സമയം. വാഗ്ദാന സ്ഥലം അല്ലെങ്കിൽ വാഗ്ദാന സമയം. അപ്പൊ എന്താ, ബൽസാമത്തും നിങ്ങൾ ജൽപ്പിച്ചു, അല്ല ജാലലക്കും നിങ്ങൾക്ക് നാം നിശ്ചയിക്കുകയില്ല, ഉണ്ടാക്കുകയില്ല എന്ന്. മൗഇദൻ, ഒരു വാഗ്ദാന സ്ഥലം അല്ലെങ്കിൽ ഒരു വാഗ്ദാന സമയം. അന്നാണ് എന്താ അതിന്റെ ഉദ്ദേശം? ഒരു പടച്ചവനായിട്ട് കണ്ടുമുട്ടുന്ന ഒരു വാഗ്ദാന സ്ഥലമുണ്ട്, ഒരു വാഗ്ദത്ത സമയമുണ്ട്, അത് വിചാരണയുടെ കോടതിയാണ്, വിചാരണയുടെ വേദിയാണ്. അത് നാം ഉണ്ടാക്കുകയില്ല എന്ന് നിങ്ങൾ ജൽപ്പിക്കുകയും ചെയ്തു എന്നവിടെ അച്ഛൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയും മനുഷ്യരോട്. ഇതിലെന്തെങ്കിലും ഇഷ്കാലുണ്ടോ? واضرب لهم مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. خلاص അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.